മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം, ശ്രീ പ്രതാപ് ലക്ഷ്മൺ, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് വിസ അപേക്ഷിക്കുന്ന രീതികളിൽ, കാറ്റഗറികളിലൊക്കെ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഈ ജൂലൈ 1 മുതൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാമോ?
നമസ്കാരം ദിജു. നമ്മുടെ സ്റ്റുഡന്റ് വിസ ഫ്രെയിംവർക്ക് 2016 എന്ന രീതിയിൽ നാമകരണം ചെയ്തിട്ടുള്ള പുതിയ സിംപ്ലിഫൈഡ് സ്റ്റുഡന്റ് വിസ ഫ്രെയിംവർക്ക് അഥവാ SSVF 2016 July 1 മുതൽ നിലവിൽ വരുന്നതാണ്. നിലവിലുള്ള സ്റ്റുഡന്റ് വിസ പ്രോഗ്രാമായ സ്ട്രീംലൈൻഡ് വിസ പ്രോസസ്സിംഗ് അഥവാ SVP എന്ന് പറയുന്ന സമ്പ്രദായം ഏതാണ്ട് പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ടാണ് പുതിയ സമ്പ്രദായം നിലവിൽ വരാൻ പോകുന്നത്. ഒട്ടേറെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ SSVF എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പുതിയ സമ്പ്രദായത്തിന് കീഴിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന്, നിലവിലുള്ള സ്റ്റുഡന്റ് വിസ സമ്പ്രദായം 2000 നിലവിൽ വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടതാണ്. ആദ്യത്തെ ആ നിയമം അനുസരിച്ച് ആദ്യകാലങ്ങളിൽ അസസ്മെന്റ് ലെവൽ അഥവാ KL 1 to 5 ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ അസസ്മെന്റ് ലെവൽ നിശ്ചയിച്ചിരുന്നത് പ്രധാനമായിട്ടും ഓരോ രാജ്യത്തിന്റെയും വിസ റിസ്ക് റേറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടർ. എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8 എഡ്യൂക്കേഷൻ സെക്ടർ നിലവിലുണ്ട്. 1 570 അഥവാ എലിക്കോസ് എലിമെന്ററി ഇംഗ്ലീഷ് കോഴ്സുകളുടേത്, 2 571 സ്റ്റുഡന്റ് ഐ മീൻ സ്കൂൾ സ്റ്റുഡന്റ് സ്കൂൾ സെക്ടർ വിസ, 572 VET വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെക്ടർ, 573 ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, 574 റിസർച്ച് ആൻഡ് പോസ്റ്റ് റിസർച്ച് സെക്ടർ, 575 നോൺ അവാർഡ് സെക്ടർ, 576 ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി വരുന്നത്, പിന്നെ അതുകൂടാതെ 580 സ്റ്റുഡന്റ് ഗാർഡിയൻ എന്നിങ്ങനെയുള്ള 8 വിസ കാറ്ററികളാണ് SVP അഥവാ നിലവിലുള്ള സ്ട്രീംലൈൻഡ് വിസ പ്രോഗ്രാം അനുസരിച്ച് നിലവിലുള്ളത്. അത് രണ്ടായി ചുരുങ്ങുകയാണ്. രണ്ടായി ചുരുങ്ങിക്കൊണ്ട് സ്റ്റുഡന്റ് വിസ 500 ആൻഡ് രണ്ടാമത്തേത് സ്റ്റുഡന്റ് വിസ ഗാർഡിയൻ വിസ 590 എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയായിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്.
നിലവില് ഒരു സംശയമുള്ളത്, ഇപ്പൊ നിലവിൽ 8 കാറ്റഗറി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ നിലവിലുള്ള 8 കാറ്റഗറി രണ്ട് കാറ്റഗറിയായി ചുരുങ്ങുമ്പോൾ, ഇപ്പോൾ 1 സ്റ്റുഡന്റ് ഗാർഡിയൻ വിസ എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് എന്താണ് ഈ സ്റ്റുഡന്റ് ഗാർഡിയൻ വിസ എന്ന് പറയുന്നത്?
സ്റ്റുഡന്റ് ഗാർഡിയൻ വിസ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കൂടെ അവരുടെ മാതാപിതാക്കൾക്ക് അവർ ആ കുട്ടികളുടെ പഠനകാലം മുഴുവൻ ഓസ്ട്രേലിയയിൽ നിൽക്കുവാനുള്ള ഒരു സൗകര്യം.
അത് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടി
കുട്ടികളുടെ, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് അങ്ങനെ കൂടുതല് സ്റ്റുഡന്റ് ഗാർഡിയൻ വിസ
വരാറില്ല. മറ്റു വിസകളാണ്, മറ്റ് 7 വിസകളായിരുന്നു ഇന്ത്യയിൽ നിന്നൊക്കെ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഒറ്റ കാറ്റഗറിയിലേക്ക് ചുരുക്കുമ്പോൾ ഏത് കോഴ്സിന് വരണമെങ്കിലും ഇനി ഒരേ തരത്തിലുള്ള വിസ എന്നുള്ളതാണോ ഇനി ഉദ്ദേശിക്കുന്നത്?
അതായത് നിലവിലുള്ള 7 കാറ്റഗറിയിൽപ്പെട്ട വിസകൾ, അതായത് ഇംഗ്ലീഷ് പഠനത്തിന് വരുന്ന 5 7 0 to 5 7 5 നോൺ അവാർഡ്, അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ യൂണിവേഴ്സിറ്റിയോ ഔപചാരികമായിട്ട് ഒരു ഡിഗ്രി കൊടുക്കാതെ, എന്നാൽ അത്യാവശ്യം ഏതെങ്കിലും മേഖലകളിൽ, പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യം നേടുന്നതിനോ മറ്റോ വേണ്ടി വരുന്ന ചെറിയ ചെറിയ കോഴ്സുകൾക്ക് വേണ്ടി വരുന്നവർക്ക് വേണ്ടിയുള്ള 575 വരെ, നിലവിലുള്ള 575 വരെയുള്ള അത്രയും വിസ കാറ്റഗറികളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് 500 എന്ന ഒരൊറ്റ സ്റ്റുഡന്റ് വിസ കാറ്റഗറി ആയി തീർക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഡിപ്ലോമോ ലെവലായാലും സർട്ടിഫിക്കറ്റ് ലെവൽ കോഴ്സ് ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളായാലും പോസ്റ്റ് ഗ്രാജുവേഷനോ റിസർച്ച് കോഴ്സുകളോ എന്ത് തന്നെ കോഴ്സുകളായാലും എല്ലാ വിദ്യാർത്ഥികളും ഇനി മുതൽ 500 എന്ന് പറയുന്ന ഒരൊറ്റ വിസ കാറ്റഗറിയിൽ മാത്രമായിരിക്കും അപേക്ഷിക്കുക.
ഓക്കെ, അതിൽ ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി, നിലവിലുള്ള ഒരു രീതി വെച്ചിട്ട് ഇത്തരത്തിൽ 7 തരത്തിൽ സ്റ്റുഡന്റ് ഗാർഡിയൻ ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റ് 7 തരത്തിലുള്ള വിസകൾ ഉണ്ടായിരുന്നു. ഈ ഓരോ വിസയിലും അപേക്ഷിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കാവുന്ന രീതി, അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു? എന്തായിരുന്നു യഥാർത്ഥത്തിൽ 7 തമ്മിലുള്ള ഒരു വ്യത്യാസം?
തീർച്ചയായിട്ടും ഈ നിലവിലുള്ള വിസ സമ്പ്രദായം അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള വിസ ഇമിഗ്രേഷൻ റിസ്ക് ഫ്രെയിംവർക്ക് അഥവാ വിസ റിസ്ക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് രാജ്യത്തെയും ഓരോ വിദ്യാഭ്യാസ മേഖലയും അടിസ്ഥാനമാക്കിയാണ്.
എന്റെ ഒരു സംശയം, അത്തരത്തിൽ വ്യത്യസ്ത വിഷയമാകുമ്പോൾ അതിന്റെ മറ്റു മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകളിൽ മാറ്റമുണ്ടായിരുന്നു?
തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. 572 വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെക്ടർ, ആ മേഖലയിലേക്കാണ് കൂടുതലും ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരാറുണ്ടായിരുന്ന മുൻകാലഘട്ടങ്ങളിൽ. ഡിപ്ലോമോ അഡ്വാൻസ് ഡിപ്ലോമോ ലെവൽ കോഴ്സുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് വരാറുണ്ടായിരുന്നു. അവരൊക്കെ അന്ന് അസസ്മെന്റ്, ഇപ്പോഴും അസസ്മെന്റ് ലെവൽ 3 അനുസരിച്ചുള്ള എവിഡൻഷറി റിക്വയർമെന്റ് തെളിവുകൾ നൽകണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിന്റേത്, ഫിനാൻഷ്യൽ റിക്വയർമെന്റിന്റേത്, ജെനുവിൻ ടെമ്പററി എൻട്രൻസ് റിക്വയർമെന്റ്, ഇതെല്ലാം 572 കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അസസ്മെന്റ് ലെവൽ 3 അനുസരിച്ചാണ് നൽകേണ്ടത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് ഒരാളിപ്പോൾ റിസർച്ച് സ്കോളർ ആയിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാനോ മറ്റോ വരുന്നു എന്ന് വെക്കുക, അവരുടേത് അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ലെവൽ കോഴ്സ് ബൈ റിസർച്ച് ആ കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെക്കുക, അവരുടെ അസസ്മെന്റ് ലെവൽ 1 ആയിരിക്കും. അതായത് ഒരേ സമയം ഇന്ത്യയിൽ നിന്ന് ഡിപ്ലോമോ ലെവൽ കോഴ്സിന് വരുന്ന ആൾക്ക് അസസ്മെന്റ് ലെവൽ 3
കൂടുതൽ കടുപ്പമുള്ള അസസ്മെന്റ് ആണ്
3 എന്ന് പറയുന്നത്. അത് കൂടുന്തോറും ഇപ്പോൾ നിലവിൽ 1 to 3 വരെയുള്ളു, 3rd ഏറ്റവും കൂടുതൽ തെളിവുകൾ, കൂടുതൽ റിക്വയർമെന്റ്, കൂടുതൽ എവിഡൻഷറി റിക്വയർമെന്റ് ആവശ്യമുള്ള വിസ.
ഓക്കെ.
അപ്പൊ 3rd ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥി, അയാൾ ഇവിടെ PhD ചെയ്യുവാൻ വരികയാണെങ്കിൽ അയാൾ അസസ്മെന്റ് ലെവൽ 1 സാധാരണഗതിയിൽ ആപ്ലിക്കേഷനോടൊപ്പം ഒരു ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതിയാവും എനിക്ക്
ആവശ്യത്തിന്. സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയതിലേക്ക് വരുമ്പോൾ പുതിയതെല്ലാം കൂടി ഒറ്റ വിസയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു വ്യത്യാസം, ഒരു വൊക്കേഷണൽ കോഴ്സിന് വേണ്ടി വരുന്ന ഒരാൾക്കും റിസർച്ചിന് വേണ്ടി വരുന്ന ഒരാൾക്കും ഇനിയിപ്പോൾ ഒരേ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് അസസ്മെന്റ് ആയിരിക്കും ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുക?
ഇനിയിപ്പോൾ ഇതുവരെ നിലവിലുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് DG ചോദിച്ചത്. ഇതുവരെ നിലവിലുണ്ടായിരുന്ന അസസ്മെന്റ് എക്സിസ്റ്റിംഗ് വിസ റിസ്ക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വിസ കംപ്ലയൻസ് ബൈ കൺട്രി ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ, ഏത് വിദ്യാഭ്യാസ മേഖല, ഗ്രാജുവേറ്റ് ലെവലാണോ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെക്ടറാണോ, സ്കൂൾ സെക്ടറാണോ, അങ്ങനെ എഡ്യൂക്കേഷൻ സെക്ടർ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ July 1 മുതൽ അത് മാറി വിസ കംപ്ലയൻസ് ബൈ കൺട്രി, ഓരോ രാജ്യത്തിന്റെയും വിസ റിസ്കും ഒപ്പം എഡ്യൂക്കേഷൻ സെക്ടർ അല്ല, എഡ്യൂക്കേഷൻ പ്രൊവൈഡർ, റിസ്ക് ഓൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ, ഓരോ നമുക്ക് അഡ്മിഷൻ തരുന്ന, പ്രവേശനം തരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും.
അതായത് ഓസ്ട്രേലിയയിൽ ഏത് സ്ഥാപനത്തിലാണോ നിങ്ങൾ പ്രവേശനം എടുക്കുന്നത് അതാണ് നിങ്ങളുടെ റിസ്ക് തീരുമാനിക്കുന്നത്. ഇനി മുതൽ
ഇതുവരെ ഏത് മേഖലയിലെ കോഴ്സാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതായിരുന്നുവെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു അതാണ് ഒരു ഘടകമായി വരാൻ പോകുന്നത്.
അല്ല, അപ്പോൾ എന്താണ് ഈ സ്ഥാപനങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും വിസ കിട്ടാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ അസസ്മെന്റ് റിസ്ക് കൂടുതലായി കണക്കാക്കുന്ന ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും, കുറവായി കണക്കാക്കുന്ന ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും?
സ്വാഭാവികമായിട്ടും വളരെ കാലങ്ങളായിട്ടും ഓസ്ട്രേലിയയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ നന്നായി ഈ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ റിസ്ക് റേറ്റ് സാധാരണ നിലയിൽ കുറവായിരിക്കും. ഇപ്പൊ പുതിയ ഒരു സമ്പ്രദായം അനുസരിച്ച് വരുമ്പോൾ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ അഡ്മിഷൻ നൽകുന്ന വിദ്യാർത്ഥികളുടെ അക്കാഡമിക് തലത്തിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് തലത്തിലും അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് തലത്തിലുമൊക്കെ ഉള്ള കംപ്ലയൻസ് നിശ്ചയമായിട്ടും പാലിക്കുന്നു എന്നും അതൊക്കെ ആ വിദ്യാർത്ഥിയുടെ പഠനകാലം മുതൽ മൊത്ത സമയത്തും ആ സ്ഥാപനത്തില് ആ വിദ്യാർത്ഥി കഴിയുമ്പോൾ തുടരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പുവരുത്താതെ വരികയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് തുടർന്ന് പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ മുഖാന്തരം സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുവാനുള്ള സാധ്യത കുറഞ്ഞു വരും. റിസ്ക്
സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇനി മുതൽ ഉത്തരവാദിത്തം കൂടുതൽ വരുന്നത്.
സ്വാഭാവികമായിട്ടും നല്ലൊരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിലോ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് സ്റ്റുഡന്റ് വിസ കിട്ടാനുള്ള സാധ്യത ഇനി മുതൽ കൂടുതലായിരിക്കും.
കൂടുതലാണ്. ഒപ്പം ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, കൺട്രിയുടെ വിസ കംപ്ലയൻസ്,
ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി എവിടെയാണ് നിൽക്കുന്നത്.
ഞാൻ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ജൂലൈ മാസം 1st മുതൽ പുതിയ വിസ സമ്പ്രദായം നിലവിൽ വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയിൽ ഒരു കോഴ്സിന് അപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ, അയാൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന തെളിവുകൾ പ്രധാനമായിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റിയിലെ എൻറോൾമെന്റിന്റെ കൺഫർമേഷൻ അഥവാ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് വിത്ത് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, 2 ഓവർസീസ് സ്റ്റുഡന്റ് ഹെൽത്ത് കവർ, ഹെൽത്ത് ഇൻഷുറൻസ്, 3 ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, 4 പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി, 5 ഡോക്യുമെന്റ് പ്രൂവ് ദാറ്റ് ഹി വുഡ് ബി ഇൻ ഓസ്ട്രേലിയ ഫോർ ടെമ്പറലി, അതായത് GTE, പിന്നീട് മെഡിക്കൽ അസസ്മെന്റ്. ഇങ്ങനെ ഏതാണ്ട് 6 തെളിവുകൾ, 6 രേഖകൾ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയിൽ അപേക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി നൽകണം. എന്നാൽ അതേ കോഴ്സിന് അതേ സ്ഥാപനത്തിൽ അതേ യൂണിവേഴ്സിറ്റിയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയിൽ, ചൈനയിൽ നിന്നോ ഇന്തോനേഷ്യയിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഉള്ള ഒരു വിദ്യാർത്ഥി അപേക്ഷിച്ചാൽ അവർക്ക് കേവലം കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് COE, അവർക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു എന്നതിനുള്ള ഉറപ്പ് ലഭിക്കുന്ന രേഖ, 2 ഓവർസീസ് സ്റ്റുഡന്റ് ഹെൽത്ത് കവർ OSSC, ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് മാത്രം നൽകിയാൽ
മതിയാവും. രാജ്യങ്ങളെക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് അവർ.
ഇന്ത്യ എന്നാണ്. ഏതാണ്ട് ഞാൻ പരിശോധിച്ചപ്പോൾ പല സ്ഥാപനങ്ങളിലും ഇന്ത്യ ഹയർ റിസ്ക് റേറ്റിലാണ് കാണുന്നത്.
അതിൽ തന്നെ ഇപ്പോൾ അപേക്ഷിക്കുന്ന വിസയ്ക്കായി, സ്റ്റുഡന്റ് വിസയ്ക്കായി അപേക്ഷിക്കുന്ന രീതികൾ ഓൺലൈനാക്കി മാറ്റി എന്നുള്ള വാർത്തകളും കാണുന്നു. നേരത്തെ പല വിസകളും പേപ്പർ മുഖേന മാത്രമായിരുന്നല്ലോ അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എല്ലാ വിസയും ഓൺലൈനാക്കി എന്നുള്ളതും റിപ്പോർട്ടുകളിൽ കണ്ടായിരുന്നു. ആ ഒരു മാറ്റം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്?
പുതിയ സിംപ്ലിഫൈഡ് സ്റ്റുഡന്റ് വിസ ഫ്രെയിംവർക്ക് ജൂലൈ മാസം 1st വരുമ്പോഴുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്ന്, ഏത് വിദ്യാർത്ഥികൾക്കും, ഓസ്ട്രേലിയയിൽ നിന്നുള്ളവരായാലും ഓസ്ട്രേലിയക്ക് പുറത്തു നിന്നുള്ളവരായാലും ഏത് വിദ്യാർത്ഥികൾക്കും ഓൺലൈനിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യം വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക്, ഏത് രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികളായാലും അവർക്ക് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുമായിരുന്നു. ഓസ്ട്രേലിയക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള സൗകര്യം ഏതാനും ചില പരിമിത രാജ്യങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു ഇതിനു മുമ്പ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യ പോലെയുള്ള ചില രാജ്യങ്ങൾ, ഇന്ത്യ, വിയറ്റ്നാം പോലെയുള്ള ചില രാജ്യങ്ങൾക്ക് അവിടുത്തെ അംഗീകൃത വിദ്യാഭ്യാസ ഏജന്റുമാർ മുഖാന്തരം അവിടുത്തെ ഒരു വിദ്യാർത്ഥിക്ക് ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ഇപ്പോഴും ഓൺലൈൻ വഴി അപേക്ഷിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് അവിടുത്തെ ഏതാനും അംഗീകൃത വിദ്യാഭ്യാസ ഏജന്റുമാർ മാത്രം മുഖാന്തരം മാത്രമേ നടക്കുകയുള്ളൂ. അതായത് ഓസ്ട്രേലിയയിലെ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏതാനും ഏജന്റുമാർ, അല്ലാതെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ് സ്റ്റുഡന്റ് വിസയ്ക്ക് നൽകേണ്ടിയിരുന്നത്. എന്നാൽ ഈ സമ്പ്രദായം പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് ഏത് വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിൽ നിന്നോ മറ്റേത് രാജ്യത്തു നിന്നോ, അത് ഓസ്ട്രേലിയക്ക് പുറത്തു നിന്നുള്ള ഏത് രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികളായാലും അവർക്ക് ഓൺലൈനിലൂടെ അപേക്ഷിക്കുവാനുള്ള ഒരു സൗകര്യം ജൂലൈ മാസം 1st മുതൽ പുതിയ സ്റ്റുഡന്റ് വിസ ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ്.
അതിന്റെ ഏറ്റവും എങ്ങനെയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടി വരുന്നത്? അപ്പോൾ ഏത് വിദ്യാർത്ഥിക്ക് വേണമെങ്കിലും ഏജൻസികളൊന്നുമില്ലാതെ നേരിട്ട് തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണോ?
തീർച്ചയായിട്ടും. പക്ഷേ ഒരു വിസയ്ക്ക്, സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ്, അവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുവാനുള്ള ഒരു പുതിയ അവസരം ഇതിലൂടെ കൈവരികയാണ്. അതിനനുബന്ധമായിട്ടുള്ള ബാക്കിയുള്ള രേഖകൾ മാത്രം ഈ വിദ്യാർത്ഥി ഓൺലൈനിലൂടെ സമർപ്പിച്ചാൽ മതിയാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പുതിയ വിസ സമ്പ്രദായം അനുസരിച്ച് രാജ്യത്തിന്റെ വിസ കംപ്ലയൻസും നാം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ റിസ്ക് അസസ്മെന്റും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ടായിരിക്കും പുതുതായിട്ട് ഒരു വിദ്യാർത്ഥി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് അഥവാ രേഖകളാണ് ആ വിദ്യാർത്ഥി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഒരു വിദ്യാർത്ഥി പുതുതായിട്ട് ഒരു അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കണമെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത് അവർക്ക് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണോ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് കിട്ടിയത് ആ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുക. ആ സ്ഥാപനം തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചോദിക്കുന്നത് ഈ അപേക്ഷകൻ ഏത് പാസ്പോർട്ട് ഹോൾഡറാണ്, ഏത് രാജ്യത്തിന്റെ പൗരനാണ് എന്നതാണ്. അവിടെ വീണ്ടും നാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷന് സമർപ്പിക്കേണ്ട രേഖകളുടെ ഒരു ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതേത് രേഖകൾ ഏതേത് രാജ്യത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്.
ഇത് SBS റേഡിയോ മലയാളം.
അപ്പോൾ സ്വാഭാവികമായിട്ടതിൽ ഒരു സംശയമുള്ളത്, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും ഇന്ത്യയിൽ ഇപ്പോൾ ഏഷ്യയിലെ തന്നെ മറ്റ് പല രാജ്യങ്ങളെക്കാൾ റിസ്ക് കൂടിയ രാജ്യമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. ജൂലൈ 1 തൊട്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു അസസ്മെന്റ് ലെവൽ എന്താവാനാണ് സാധ്യത കൂടുതൽ?
ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഫിനാൻഷ്യൽ എവിഡൻസ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഓരോ സ്റ്റുഡന്റ് വിസയോടൊപ്പവും വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ട രേഖകൾ, പ്രത്യേകിച്ചും അവരുടെ ഒരു സാമ്പത്തിക ഭദ്രതയെ സൂചിപ്പിക്കുന്ന രേഖകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഈ അസസ്മെന്റ് ലെവൽ എന്നതുകൊണ്ട് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത് അസസ്മെന്റ്. അതും അതിനോടൊപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്. നിലവിലുള്ള സമ്പ്രദായം അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള അസസ്മെന്റ് ലെവൽ 1 to 3 വരെയുള്ളത് സമ്പ്രദായം അനുസരിച്ച് മിക്കവാറും എല്ലാ കോഴ്സുകളിലും സ്കൂൾ സെക്ടർ വിസയും പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് വിസയും ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളിലേക്കും അസസ്മെന്റ് ലെവൽ 3 അഥവാ ഹയസ്റ്റ് ലെവൽ അസസ്മെന്റ് ആണ് നടത്തേണ്ടി വരുന്നത്. എന്നാൽ പുതിയ സമ്പ്രദായം വിസ സമ്പ്രദായം നിലവിൽ വരുന്നതോടുകൂടി അസസ്മെന്റ് ലെവൽ എല്ലാം തന്നെ നിലവിലുള്ള അസസ്മെന്റ് ലെവൽ 2 അതായത് കുറച്ചുകൂടി ലഘൂകരിക്കപ്പെട്ട രേഖകൾ മാത്രം സമർപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാറാൻ കഴിയും. അതായത് ഓസ്ട്രേലിയയിൽ 12 months താമസിക്കുന്നതിനുള്ള ചെലവ് വഹിക്കേണ്ടി വരുന്നതും അവരുടെ കോഴ്സ് ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളടങ്ങുന്ന ഫണ്ട് റിക്വയർമെന്റ് എത്രയാണോ അത് കാണിക്കുവാൻ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള ഒരു സമ്പ്രദായം അനുസരിച്ച് നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പണത്തിന്റെ ഉറവിടം കാണിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളോ അപേക്ഷകനുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകന്റെ ഫാമിലിയിലെ ഏറ്റവും അടുത്തുള്ള കുടുംബത്തിലെ ഏറ്റവും അടുത്തുള്ള ആളുകളിൽ നിന്നുള്ള പണം മാത്രമേ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ആ സ്രോതസ് മാത്രമേ നമുക്ക് കാണിക്കുവാനോ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ സമ്പ്രദായം അനുസരിച്ച് ആരിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചുകൊണ്ടും ആരിൽ നിന്നുള്ള സ്രോതസ് സ്വീകരിച്ചുകൊണ്ടും കാണിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 2, പുതിയ സമ്പ്രദായം അനുസരിച്ച് ആനുവൽ ഇൻകം റിക്വയർമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഒന്നുകിൽ ഇത്തരത്തിൽ 12 months ചെലവിനുള്ള തുക മറ്റുള്ളവർ ഒന്നുകിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് പുറത്തുള്ളവരിൽ നിന്നോ അവർക്ക് ലഭിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ ആനുവൽ ഇൻകം സോഴ്സ് കാണിച്ചാലും അവർക്ക് വിസ ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരുന്നു.
അങ്ങനെ
ആ പേഴ്സണൽ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഒന്നുകിൽ അപേക്ഷകന്റെ സ്പൗസ് ആയിരിക്കണം അല്ലെങ്കിൽ അപേക്ഷകന്റെ രക്ഷിതാക്കളായിരിക്കണം.
അപ്പൊ അതിൽ ഒരു സംശയം തോന്നുന്നത് മറ്റാരിൽ നിന്ന് വേണമെങ്കിലും ഫണ്ട് സ്വീകരിക്കാം എന്ന് പറയുകയും പക്ഷെ ആനുവൽ ഇൻകം നോക്കുമ്പോൾ സ്പൗസിന്റെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം അത് കാണിക്കേണ്ടി വരിക?
അവിടെയാണ് ഏറ്റവും പ്രസക്തമായി ഞാൻ അതിലേക്കാണ് വരാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നാണ് നമ്മൾ ആ ഫണ്ട് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്നതിനുള്ള രേഖകൾ, പാസ്പോർട്ട് രേഖകൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ കാണിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സത്യവാങ്മൂലമോ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് സംഘടിപ്പിക്കുകയും ആ രേഖ ഡിപ്പാർട്ട്മെന്റിനെ സമർപ്പിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നുള്ളതാണ്. ഇനിയിപ്പോൾ അസസ്മെന്റ് ലെവൽ 2 അനുസരിച്ച് ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സാമ്പത്തികം സ്വീകരിക്കാൻ, സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് സ്വീകരിക്കുന്നതിനെ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആരാണോ നമുക്ക് ഫണ്ട് തരാൻ തയ്യാറാകുന്നത് അവരിൽ നിന്നുള്ള ഒരു സത്യവാങ്മൂലം ഈ അപേക്ഷയ്ക്കൊപ്പം വിദ്യാർത്ഥി ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ചിരിക്കണം. ആ ഫണ്ട് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ചുള്ള ഫണ്ടുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഒപ്പം ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ.
എത്രത്തോളം രൂപ അല്ലെങ്കിൽ എത്രത്തോളം ഡോളറാണ് ഈ ചെലവിന് വേണ്ടി ഇവിടെ വേണ്ടി വരിക, അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ടോ?
തീർച്ചയായിട്ടും ഈ നിലവിലുള്ള തുക ഒരു വിദ്യാർത്ഥി വരുന്ന 12 മാസത്തേക്കുള്ള ചെലവിനായിട്ട് 18,610 രൂപയാണ് കാണിക്കേണ്ടിയിരുന്നത്. ഇനി മുതൽ അത് 19,830 ആയിട്ട് വർദ്ധിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ അത് $6,515 ആയിരുന്നത് ഇനി മുതൽ July 1 മുതൽ 6,940 രൂപയായി വർദ്ധിക്കുന്നു. ഈ വരുന്ന വിദ്യാർത്ഥിക്ക് കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിലവിൽ ആദ്യത്തെ കുട്ടിക്ക് $3,720 ചെലവ് കാണിക്കുകയും തുടർന്നുള്ള കുട്ടികൾക്ക് $2,790 ചെലവ് കാണിക്കുകയും വേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് ഓരോ കുട്ടിക്കും $2,970 എന്ന ക്രമത്തിൽ ഫണ്ടുണ്ട് എന്ന് ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം 5 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഈ അപേക്ഷനോടൊപ്പം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ $8,000 അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ ചെലവിനായിട്ട് നൽകുവാൻ കഴിയും എന്ന് തെളിയിക്കേണ്ടതുണ്ട്.
സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ പേരും വരുന്നതും ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് PR കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലായിരിക്കും വരുന്നത്. ലോ ഇമിഗ്രേഷൻ റിസ്ക് ഉള്ളവർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ വിസ കിട്ടാൻ എളുപ്പം എന്ന് പറയുമ്പോൾ, PR കിട്ടണം എന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റുഡന്റ് വിസ കിട്ടാനുള്ള ഒരു സാധ്യതകൾ കുറയുമെന്നാണോ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു PR പോകണമെങ്കിൽ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ അപ്രോച്ച് ചെയ്യാനുള്ളത്?
ടിജു, അടിസ്ഥാനപരമായിട്ട് സ്റ്റുഡന്റ് വിസ സമ്പ്രദായത്തിന്റെ കാതൽ എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ വന്ന് വിദ്യാഭ്യാസം ചെയ്തതിനു ശേഷം തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതും. അതുകൊണ്ടാണ് 2011 മുതൽ ജെന്യൂൻ ടെമ്പററി എൻട്രൻസ് ക്രൈറ്റീരിയ ശക്തമാക്കിയത്. അതായത് ഈ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാഭ്യാസത്തിനാണ് വരുന്നതെന്നും ആ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരികെ നാട്ടിൽ പോകുന്നുവെന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് അത്തരം ഒരു സമ്പ്രദായം കൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ മിക്ക രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പഠനത്തിന് ശേഷം, വിജയകരമായിട്ട് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ വെച്ച് തന്നെ നല്ല തരത്തിലുള്ള ഒരു ഗൃഹപാഠം നടത്തിക്കൊണ്ട് ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച് ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള നമുക്ക് PR വിസയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം ലഭിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ, ഇന്ത്യയിൽ വെച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. അതിനുള്ള ഏറ്റവും അടിസ്ഥാനമാക്കേണ്ട കാര്യം, ഒരു വിദ്യാർത്ഥി ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് നിലവിലുള്ള സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റ്, സ്കിൽഡ് മൈഗ്രേഷന് ആധാരമാക്കുന്ന സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും ആ ജോലികളിൽ തന്റെ അഭിരുചിക്കും തന്റെ അവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് കോഴ്സ് ഓസ്ട്രേലിയയിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻഷിപ്പ് ലഭിക്കുവാൻ അർഹനാവുമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നഴ്സിംഗ് ജോലികൾ, അക്കൗണ്ടൻസ്, IT പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ഓസ്ട്രേലിയയിലെ പഠനത്തിന് ശേഷം പെർമനന്റ് റെസിഡൻഷിപ്പ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇത്തരം തൊഴിലുകളിൽ അഭിരുചിയുള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരികയും നിശ്ചയമായിട്ടും ഏറ്റവും കുറഞ്ഞത് 2 വർഷത്തെ കാലയളവിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ്, 2 വർഷം എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പല സർവകലാശാലകളും 1.5 വർഷ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകളിൽ വന്നു കഴിഞ്ഞാൽ PR ലഭിക്കുമെന്നുള്ള രീതിയിൽ പല ഇന്ത്യയിലെ ഏജന്റുമാരും നമ്മുടെ വിദ്യാർത്ഥികളെ ഉപദേശിക്കാറുണ്ട്. അത് നിശ്ചയമായിട്ടും അത്തരം കോഴ്സുകളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടായിരിക്കണം. രണ്ട് വർഷം അഥവാ 92 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് PR ലഭിക്കുന്നതിനുള്ള യോഗ്യത അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലും ആ കോഴ്സുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് പാസ്സായതിനു ശേഷം സ്കിൽഡ് ഓക്കുപ്പേഷൻ നാം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലാണ് നാം തിരഞ്ഞെടുക്കുന്നതെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലുള്ള ഒരു കോഴ്സ് തന്നെ, ആ ജോലിയിലേക്ക് എത്താവുന്ന ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കണം ആദ്യം തന്നെ വിദ്യാർത്ഥികൾ.
നിശ്ചയമായിട്ടും അത് ഇന്ത്യയിൽ വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്.
ഈ SOL എല്ലാ വർഷവും മാറാറുണ്ടല്ലോ, ഈ ലിസ്റ്റ് എല്ലാ വർഷവും മാറാറുണ്ടല്ലോ, അപ്പോഴോ
അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ഇപ്പോഴും വരാറില്ല. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഒരു 4-5 കോഴ്സുകൾ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കപ്പെടാം. ഒപ്പം 4-5 കോഴ്സുകൾ, നിലവിലുള്ള കോഴ്സുകൾ ആ സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യാം. അത് ഓസ്ട്രേലിയയിലെ ലോക്കൽ ലേബർ മാർക്കറ്റിന്റെ ആവശ്യകതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്.
ഓക്കെ, എന്തായാലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയാത്ത, പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ട് അതിലേക്കധികം പോകാൻ കഴിയില്ല. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഇത്തരത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വർഷം, കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ഈ പഠനം പൂർത്തിയാക്കിയ ശേഷം നിൽക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ജൂലൈ 1 വരുന്നുണ്ടോ?
അത്തരം മാറ്റങ്ങളൊന്നും ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ചിട്ടില്ല. മാത്രമല്ല, ഡിജു ഉദ്ദേശിക്കുന്ന സബ് ക്ലാസ് 485 വിസ കാറ്റഗറി വിസയിൽ പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഓസ്ട്രേലിയ അനുവദിക്കുന്നത് തന്നെ അവരുടെ കഴിവുകളും അവരുടെ തൊഴിൽ പരിചയവും കൂടുതൽ വർദ്ധിപ്പിക്കുവാനും ഓസ്ട്രേലിയയിൽ തന്നെ അവർക്ക് തൊഴിൽ പരിചയം ലഭിച്ചുകൊണ്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ അവർക്ക് PR ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ആ വിസയിലൂടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞത് 2 വർഷത്തെ ഒരു ബാച്ചിലർ ഡിഗ്രിക്ക് വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിജയകരമായ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 2 വർഷം ഓസ്ട്രേലിയയിൽ താമസിക്കുവാൻ കഴിയും. മാസ്റ്റർ ലെവൽ ക്വാളിഫിക്കേഷൻ ബൈ കോഴ്സ് വർക്ക് എടുത്തു വരുന്ന വിദ്യാർത്ഥികൾക്കും 2 വർഷം ഓസ്ട്രേലിയയിൽ തുടർന്ന് നിൽക്കുവാനും അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ കണ്ടെത്തുവാനും വേണമെങ്കിൽ PR ന് അപേക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാസ്റ്റർ ബൈ റിസർച്ച് എടുത്തു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് 3 വർഷക്കാലം ആ കോഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഓസ്ട്രേലിയയിൽ നിൽക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. PhDക്ക് ഓസ്ട്രേലിയയിൽ വരുന്ന ഒരു വിദ്യാർത്ഥി ആ PhD വിജയകരമായി പൂർത്തീകരിച്ച് തീസിസ് സമർപ്പിച്ച് അംഗീകരിച്ച് കഴിഞ്ഞാൽ തുടർന്ന് 4 വർഷക്കാലം ഓസ്ട്രേലിയയിൽ നിൽക്കുവാനും ഇവിടെ നിന്നുകൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ തേടുവാനും ആവശ്യമെങ്കിൽ PR അപേക്ഷിക്കുവാനുള്ള ഒരു അവസരം തരുന്നു. അങ്ങനെ ഏതാണ്ട് 2 വർഷം മുതൽ 4 വർഷം വരെ നാം തിരഞ്ഞെടുക്കപ്പെടുന്ന കോഴ്സുകളും വിജയകരമായി പൂർത്തിയാക്കുന്നതിനെ അടിസ്ഥാനമാക്കി വീണ്ടും നമുക്ക് ഓസ്ട്രേലിയയിൽ തന്നെ തങ്ങുവാനുള്ള ഒരു അവസരം ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയൻ
ഗവൺമെന്റ്
അതിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഗവൺമെന്റ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് അത് വരുത്തുകയുമില്ല എന്നാണ്.
തീർച്ചയായും. എന്തായാലും കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി സ്റ്റുഡന്റ് വിസയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന്, വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ പ്രതാപ് ലക്ഷ്മണൻ.
നന്ദി. SBS ഡിജുവിനും പ്രത്യേകം നന്ദി.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.